യോഹന്നാൻ അധ്യായം 10.
സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെയല്ലാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കൊള്ളക്കാരനുമാകുന്നു. വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവനു വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകളെ അവൻ പേരു ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയെല്ലാം പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. എന്നാൽ ഒരപരിചിതനെ അവ ഒരിക്കലും അനുഗമിക്കുകയില്ല. അപരിചിതന്റെ ശബ്ദം തിരിച്ചറിയാത്തതുകൊണ്ട് അവ അയാളെ വിട്ട് ഓടിപ്പോകും.
യേശു ഇത് ഒരു ദൃഷ്ടാന്തമായി പറഞ്ഞു. എങ്കിലും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു വീണ്ടും അവരോട് പറഞ്ഞു,
സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പ് വന്നവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രദ്ധിച്ചില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. കൂലിക്കാരൻ ആടുകളുടെ ഉടമസ്ഥനല്ലായികയാൽ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു. അപ്പോൾ ചെന്നായി ആട്ടിൻപറ്റത്തെ ആക്രമിച്ച് ചിതറിച്ചു കളയുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് കരുതലില്ലാത്തവനുമല്ല. ഞാൻ നല്ല ഇടയൻ. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എന്റെ ആടുകളെയും എന്റെ ആടുകൾ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെയും ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നയിക്കേണ്ടതാകുന്നു. അവയും എന്റെ ശബ്ദം കേൾക്കും. അങ്ങനെ ഒരാട്ടിൻ കൂട്ടവും ഒരിടയനുമാകും. എന്റെ ജീവൻ വീണ്ടും പ്രാപിപ്പാനായി ഞാൻ അതിനെ വെച്ചുകൊടുക്കുന്നു. അതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അത് എന്നിൽ നിന്ന് ആരും എടുത്തുകളയുന്നില്ല. ഞാൻ അത് സ്വമേധയാ വെച്ചുകൊടുക്കുകയും തിരികെ പ്രാപിക്കുകയും ചെയ്യുന്നു. അത് വെച്ചുകൊടുക്കുവാനും തിരിച്ചെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു.
ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി. അവരിൽ പലരും പറഞ്ഞു,
അയാൾ ഭൂതബാധിതനാണ്, അയാൾക്ക് ഭ്രാന്തുണ്ട്, അയാൾ പറയുന്നത് എന്തിനു കേൾക്കണം?
എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു,
ഇത് ഭൂതം ബാധിച്ചവന്റെ വാക്കുകളല്ല, അന്ധന് കാഴ്ച നൽകുവാൻ ഭൂതത്തിന് കഴിയുമോ?
യെരുശലേമിൽ പ്രതിഷ്ഠോത്സവത്തിന്റെ സമയമായി. അത് ശീതകാലമായിരുന്നു. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദർ അദ്ദേഹത്തിന് ചുറ്റും വന്നു.
താങ്കൾ എത്ര നാൾ ഞങ്ങളെ സംശയത്തിൽ നിർത്തും? താങ്കൾ ക്രിസ്തു ആണെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയുക
എന്ന് പറഞ്ഞു. യേശു മറുപടി പറഞ്ഞു,
ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്നാൽ നിങ്ങൾ എന്റെ ആടുകളല്ലാത്തതുകൊണ്ട് വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുന്നു. അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. എന്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുവാൻ ആർക്കും സാധ്യമല്ല. അവയെ എനിക്ക് തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഞാനും പിതാവും ഒന്നാകുന്നു.
യഹൂദർ വീണ്ടും അദ്ദേഹത്തെ എറിയുവാൻ കല്ലെടുത്തു. എന്നാൽ യേശു അവരോട് ചോദിച്ചു,
പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് നിമിത്തമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്?
യഹൂദർ മറുപടി പറഞ്ഞു,
അവ ഒന്നും കൊണ്ടല്ല, പിന്നെയോ കേവലം മനുഷ്യനായ നീ ദൈവമാണെന്ന് അവകാശപ്പെട്ട് ദൈവദൂഷണം പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്.
യേശു അവരോട് ഉത്തരം പറഞ്ഞു,
നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലേ? ദൈവവചനം ലഭിച്ചവരെ അവിടുന്ന് ദേവന്മാർ എന്ന് വിളിച്ചുവെങ്കിൽ തിരുവചനം ലംഘിക്കപ്പെടരുതല്ലോ. പിതാവ് തന്റെ സ്വന്തമായി വേർതിരിച്ച് ലോകത്തിലേക്ക് അയച്ചവനെപ്പറ്റി എന്താണ് പറയേണ്ടത്? ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്റെ മേൽ എന്തിന് ദൈവദൂഷണം ആരോപിക്കുന്നു? ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ പ്രവർത്തിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും എന്റെ പ്രവൃത്തികൾ വിശ്വസിക്കുക. അങ്ങനെ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാകുന്നു എന്ന് നിങ്ങൾക്കറിയുവാനും ഗ്രഹിക്കുവാനും കഴിയും.
അവർ വീണ്ടും യേശുവിനെ പിടിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം അവരുടെ പിടിയിൽപ്പെടാതെ മാറിപ്പോയി. അനന്തരം യേശു യോർദ്ധാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് തിരിച്ചെത്തി അവിടെ പാർത്തു. ധാരാളം പേർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹം യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യം തന്നെയെന്ന് അവർ പറഞ്ഞു. അവിടെ പലരും യേശുവിൽ വിശ്വസിച്ചു.